ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷാഹുൽ മലീൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. ഇന്നലെ കാശിനാഥൻ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല. ഒട്ടേറെ പേർ കോൾ ചെയ്തു, മെസ്സേജ് അയച്ചു, എന്താണ് അപ്ലോഡ് ചെയ്യാതിരുന്നതെന്ന് ചോദിച്ചു. അതുപോലെ തന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ കഥ കേൾക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ടെക്സ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കമൻറ്റ് കാണുന്നുണ്ടായിരുന്നു, വായിക്കാനില്ലാത്തതുകൊണ്ട് ഒരു സുഖമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഒരാഴ്ച മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു ഇനിയുള്ള കഥകളൊക്കെ 30 മിനിറ്റോളം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് വാക്കുപാലിക്കാൻ കഴിഞ്ഞില്ല. കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ ഇലക്ഷൻ വരാൻ പോവുകയാണ്. പുലിവാൽ കല്യാണത്തിൽ പറഞ്ഞ പോലെ, വിഷു ഞങ്ങൾ പടക്കക്കാർക്ക് ഒരു ചാകരയാണെന്ന് പറഞ്ഞ പോലെ, ഈ ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ സ്റ്റുഡിയോക്കാർക്ക് ഒരു ചാകരയാണ്. അപ്പോൾ സ്ഥാനാർത്ഥികൾ പൊക്കി പറഞ്ഞുകൊണ്ടുള്ള പാട്ടെഴുത്ത്, അനൗൺസ്മെൻറ്റ്, ഇതൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വർക്കുകളുണ്ട്. മൊത്തം 5 ചാനലുകളുണ്ട് നമുക്ക്: ഷാഹുൽ മലീൽ സ്റ്റോറീസ്, ഷാഹുൽ സ്റ്റോറി വേൾഡ്, ഷാഹുൽ മലയിൽ, PNR ക്രിയേഷൻ, ഫിറോസ് ഖാൻ പുത്തനങ്ങാടി. ഇതിലേക്കൊക്കെ ദിവസവും കഥ അപ്ലോഡ് ചെയ്യണം. ഒട്ടേറെ സമയം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് ഇലക്ഷൻ കൂടി വന്നപ്പോൾ എല്ലാവർക്കും കൂടി ജാമായിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് 30 മിനിറ്റ് ഒന്നും ചെയ്യാൻ കഴിയാത്തതും ചില ദിവസങ്ങളിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയാത്തതും. അപ്പോൾ ഇപ്പോൾ കഥ ചെയ്യുന്നതിന് നട്ടപ്പാതിരിക്ക് ഇരുന്നിട്ടാണ് ഇപ്പോൾ സമയം 2 ടൈം. അപ്പോൾ നട്ടപ്പാതിരിക്ക് ഇരുന്നാണ് ഈ റെക്കോർഡിംഗ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ എൻ്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. സഹകരിക്കുക. കാശിനാഥൻ, രചന സുജിഷ, അവതരണം ഷാഹുൽ മലീൽ, എഡിറ്റിംഗ് ഫൈസൽ സി എന്ന ഊഞ്ഞേരി. മടിച്ചു മടിച്ചാണെങ്കിലും ആര്യ ഡോറിൽ മുട്ടി വിളിച്ചു. അവളുടെ തുടരെ തുടരെയുള്ള വിളി കേട്ട് ജോയും ശ്രീയും ചുണ്ടുകൾ വേർപ്പെടുത്തി. അയ്യോ, ശ്രീ ടെൻഷനോടെ ജോയെ നോക്കി. അവൾ വേഗം അവനെ ഡ്രസ്സിംഗ് റൂമിലേക്ക് കൊണ്ടുപോയി. ജോയെ ഒളിപ്പിച്ചതിന് ശേഷം ശ്രീ മുഖത്തെ പേടി ഒളിപ്പിച്ച് മുഖം ഗൗരവത്തിൽ പിടിച്ചു. പിന്നെ ഡോർ തുറന്നു. എന്താ? ശ്രീ ഗൗരവത്തോട് ചോദിച്ചു. ഇത് നിന്റെ അമ്മ തരാൻ പറഞ്ഞാണ്. അവളിൽ നിന്ന് ശ്രീ ബോക്സ് വാങ്ങി. ശ്രീ, എന്നോട് ഇപ്പോഴും ദേഷ്യമാണോ? എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല, ഒന്ന് പോയി തരുമോ? ശ്രീ വെറുപ്പോടെ പറഞ്ഞു. ശ്രീ, നിന്റെ ചുണ്ടിയിൽ നിന്ന് ചോര വരുന്നു. അതിന് നിങ്ങൾക്കെന്താ? ആര്യ അകത്തേക്ക് കയറാൻ നിൽക്കവേ ശ്രീ ഡോർ ചാരി. ഒന്ന് പോവോ? അവൾ ഡോർ അടച്ചു. ഇവൾക്ക് എന്തൊരു ചൂടാണ്, എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയല്ലോ. ഇവളെ പഴയ പോലെ കയ്യിലെടുക്കാൻ എന്താ വഴി? ആര്യ അത് ആലോചിച്ചുകൊണ്ട് താഴേക്ക് പോയി. വേഗം പൊക്കോ. ശ്രീ അവനുമായി ഡോറിനടുത്തേക്ക് പോയി. ശ്രീ, നമ്മളിനി സൂക്ഷിക്കണം, ഇനി ഒന്നും ഒതുങ്ങുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം കുഴപ്പത്തിലാവും. ചേ, കുറേ ദിവസമായില്ലേ നിന്നെ കണ്ടിട്ട്, അതുകൊണ്ട് വന്നു പോയതാ, സോറി. അവളുടെ ചുണ്ടിലെ ചോര പൊടിയുന്നതിൽ അവൻ പതിയെ തലോടി. ശ്രീ നാണത്തോടെ മുഖം താഴ്ത്തി. ആർക്കും നിന്നെ വിട്ടുകൊടുക്കില്ല, നീ എന്റെയാണ് ശ്രീമോളെ. നീ ഇല്ലെങ്കിൽ ഈ ജോ പിന്നെ ഈ ഭൂമിയിലുണ്ടാവില്ല. ജോ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. ഞാനും വരും കൂടെ. തൽക്കാലം ഇങ്ങോട്ടും പോകണ്ട, വായു, നമുക്ക് താഴേക്ക് പോവാം. കഴിഞ്ഞ പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിയില്ലേ? പുതിയ ഗിഫ്റ്റ് മേടിച്ചു തരാം കേട്ടോ, നല്ല കുട്ടിയായിട്ട് പഠിക്കണം. എന്റെ ജോ ചായം പറയുന്നൊക്കെ ഞാൻ കേൾക്കും. ശ്രീ അവനെ വാരിപ്പുണർന്നു. അവർ റൂമിൽ നിന്ന് ചുറ്റും നോക്കി പുറത്തേക്കിറങ്ങി. താഴെ ആഘോഷങ്ങൾ തുടങ്ങാറായി. കാശിനാഥനും ജാനകിയും മുത്തശ്ശനെയും മുത്തശ്ശിയും ഹാളിലേക്ക് കൊണ്ടുവന്നു. അതിഥികളെയെല്ലാം വണങ്ങി അവർ നൽകിയ സമ്മാനങ്ങളും വാങ്ങി ഒരുമിച്ച് കേക്ക് മുറിച്ച് അവർ ആഘോഷിച്ചു. കാശിയും ജാനിയും മുത്തശ്ശനെയും മുത്തശ്ശിയും ആട്ടുകാട്ടിൽ കൊണ്ടുവന്നിരുത്തി. ഓഡിയോ സിസ്റ്റത്തിൽ സോങ് വെച്ചു. പാട്ട് കേട്ട് മുത്തശ്ശനും മുത്തശ്ശിയും ഉറക്കെ ചിരിച്ചു. കൊച്ചുമക്കൾ ആട്ടുകട്ടിൽ മെല്ലെ ആട്ടിക്കൊണ്ടിരുന്നു. ദേവകി പാട്ടൊക്കെ കേട്ടപ്പോൾ മുഖത്ത് ഭാവമൊക്കെ വിരിച്ചാണ് ഇരിക്കുന്നത്. എപ്പോഴും ചെറുപ്പക്കാരെ ഇരിക്കാനാണ് അവർക്ക് താല്പര്യം. ദത്തൻ ചമ്മലോടെ മക്കളെയും കൊച്ചുമക്കളെയും നോക്കി. മുത്തശ്ശി ആട്ടുകട്ടിൽ നിന്നിറങ്ങി ദത്തനെ നോക്കി പാട്ടിൻ്റെ വരിയൊക്കെ പാടി നൃത്തം ചെയ്യാൻ തുടങ്ങി. ദത്തൻ മിണ്ടാതിരിക്കുകയല്ലാതെ അനങ്ങിയില്ല. മുത്തച്ഛ, വയസ്സായെന്ന് പറഞ്ഞിരിക്കല്ലേ, ഇറങ്ങി കളിക്ക്. കൊച്ചുമക്കൾ കൈയടിച്ച് പറഞ്ഞു കേട്ട് ദത്തൻ ഉറക്കി ചിരിക്കുകയല്ലാതെ അനങ്ങിയില്ല. കാശി, വാടാ, നമുക്ക് കളിക്കാം. മുത്തശ്ശി അവൻ്റെ കൈവലിച്ചു. അയ്യോ, ഞാനില്ല. വാ മോനെ. മുത്തശ്ശി നിർബന്ധിച്ച് വിളിച്ചപ്പോൾ കാശി കളിക്കാൻ പോയി. കാശി പാട്ടിനൊപ്പം ചുണ്ടനയ്ക്ക് പാടി. മുത്തശ്ശിയെ ചുറ്റിപ്പിടിച്ച് കയ്യിൽ വിരൽ കോർത്ത് അവർ ഒരുമിച്ച് കളിച്ചു. കാശിനാഥൻ മിഴികളടച്ച് കറങ്ങിക്കൊണ്ട് കൈനീട്ടിയപ്പോൾ മുത്തശ്ശി ജാനി അവൻ്റെ മേലേക്ക് തള്ളി. കാശി മുത്തശ്ശിയാണെന്ന് കരുതി ചുറ്റിപ്പിടിച്ച് നെറ്റിമുട്ടിച്ച് ചിരിയോടെ മിഴികൾ തുറന്നു. കാശിയും ജാനിയും പരസ്പരം മിഴിച്ചു നിന്ന് നോക്കിയായിരുന്നു. ആ സുന്ദരമായ നിമിഷം ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തു. പെട്ടെന്ന് ജാനിയും കാശിയും അകന്നു മാറി. ജാനി അമ്മയുടെ അടുത്തേക്ക് പോയി. ആരെയും നോക്കാതെ അവരെ കെട്ടിപ്പിടിച്ചു. കാശി ദേഷ്യം വന്ന് ചിരിയടക്കി നിൽക്കുന്ന കൂട്ടുകാരെയും ഏട്ടന്മാരുടെയും അടുത്തേക്ക് പോയി. ഇതെന്തൊരു പോവലാണ്, രണ്ടാളും ഡാൻസ് ചെയ്യൂ, മുത്തശ്ശിയും മുത്തശ്ശനും ഒരുപോലെ പറഞ്ഞു. കാശിയുടെ വീർപ്പിച്ചുള്ള മുഖം കണ്ടപ്പോൾ പിന്നെ ആരും അവരെ നിർബന്ധിച്ചില്ല. എല്ലാവരും സദ്യയൊക്കെ കഴിക്കാൻ പോയപ്പോൾ മുത്തശ്ശിയും മുത്തശ്ശനും അവരരികിലേക്ക് വിളിച്ചു. ആട്ടുകട്ടിലിൽ അവരുടെ നടുവിൽ രണ്ടാളെയും പിടിച്ചിരുത്തി. കാശിയുടെ കൈക്കുള്ളിലേക്ക് ജാനിയുടെ കൈകൾ വെച്ചു. അവർ മുറുകെ പിടിച്ചു.
മരിക്കുന്നതിന് മുമ്പ് നിന്റെ കുട്ടികൾ പഴയതുപോലെ നടക്കുന്ന കാണാൻ ഒരാഗ്രഹം ഈ കിളവനും കിളവിക്കൊണ്ട്. ഞങ്ങളുടെ കാലം കഴിഞ്ഞ ഈ കോവിലകം നിങ്ങൾക്കാണ്.
അത്രയും പറഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശിയും കൈപ്പിടിച്ച് എഴുന്നേറ്റ് പോയി. മുത്തശ്ശനും മുത്തശ്ശിക്കും സത്യങ്ങളൊന്നും അറിയില്ലെങ്കിലും അവർ തമ്മിൽ വിവാഹം കഴിക്കണമെന്ന് അവർ ആഗ്രഹമുണ്ടായിരുന്നു. അവരുടെ വാക്കുകൾ ജാനിയുടെയും കാഷിന്റെയും ഉള്ളു പൊള്ളിച്ചു. അവർ കൈകൾ വേർപ്പെടുത്തിയില്ല, മരവിച്ചിരിക്കുകയായിരുന്നു അവർ രണ്ടുപേരും. ഒരിക്കൽ തല്ലിപ്പിരിഞ്ഞെടുത്താണ് അവർ ഇരുന്നിരുന്നത്. മുമ്പിൽ ആ ദൃശ്യങ്ങൾ അവർ കാണുന്ന പോലെ തോന്നി. അതുപോലെ കൈയുടെ മുറുക്കം കൂടി. രണ്ടുപേരും ഒന്നും മിണ്ടാതെ മുഖം കുനിച്ചിരുന്നു. ആട്ടുകട്ടിൽ അവർ കൈകോർത്തിരിക്കുന്നത് കണ്ട് ആര്യ അതിനടുത്തേക്ക് വന്നു. അവൾ ചെല്ലുമ്പോൾ കാണുന്നത് അവർ പരസ്പരം നോക്കുന്നതാണ്. മുത്തശ്ശന്റെ വാക്കുകൾ അവരെ അത്രമാത്രം വേദനിപ്പിച്ചിരുന്നു. ആര്യ അവരുടെ അടുത്തേക്ക് പാഞ്ഞില്ലെന്ന് സച്ചി കണ്ടു.
ജിമ്മി ചെല്ലടാ.
സച്ചി ജിമ്മിയെ അവളുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. ജിമ്മി തനിക്ക് നേരെ ഓടി വരുന്ന കണ്ട് ആര്യ തിരിഞ്ഞോടി ഒരു റൂമിൽ കയറി വാതിലടച്ചു. ജിമ്മി കുരച്ചുകൊണ്ട് അതിനു മുമ്പിൽ കിടന്നു. ആര്യ പുറത്തേക്ക് ഇറങ്ങാൻ പേടിച്ച് അവിടെ തന്നെ നിന്നു. കാശിയും ജാനിയും മുഖം തിരിച്ചു പോവാൻ എഴുന്നേറ്റു. പക്ഷേ കൈകൾ വേർപ്പെടുത്തിയിരുന്നില്ല. അവർ ഇരുവശത്തേക്ക് പോവാൻ നിൽക്കുകയാണ്. കുറച്ച് നിമിഷത്തിന് ശേഷം കാശിനാഥൻ കൈകൾ വേർപ്പെടുത്തി. ജാനി മിഴികൾ അടച്ചു. അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകി. എൻഗേജ്മെന്റ് രണ്ടു ദിവസം കഴിഞ്ഞായതുകൊണ്ട് ജാനിയും കാശിയും കോളേജിൽ പോയിരുന്നു. കാശിനാഥൻ ഗ്രൗണ്ടിലേക്ക് ചെല്ലുമ്പോൾ തേജസ് റസിയും ഗ്രൗണ്ടിൽ നിന്ന് സംസാരിക്കുകയാണ്. റസി അവന്റെ ഫോൺ കയ്യിൽ പിടിച്ചാണ് നിൽക്കുന്നത്. അവർ ഫോണിലേക്ക് നോക്കി നിൽക്കുകയാണ്. ചെവിയിൽ ഹെഡ്സെറ്റും വെച്ചിട്ടുണ്ട്. തേജസ് അവളുടെ കയ്യിൽ മെല്ലെ പിച്ചി. അവൾ ശബ്ദമുണ്ടാക്കി അവന്റെ മൂക്കിൽ പിടിച്ചു വലിച്ചു.
തേജ!
കാശിനാഥൻ അവനെ വിളിച്ചു. അവരതൊന്നും കേട്ടില്ല.
തേജ!
കാശിയുടെ ഉറക്കിയുള്ള വിളിയിൽ അവർ ഞെട്ടലോടെ ചുറ്റി നോക്കി. കാശിയെ കണ്ട് അവർ അടുത്തേക്ക് വന്നു.
നിനക്ക് ക്ലാസ് ഇല്ലേ?
ഉണ്ട് കാശിക്ക. റാസി അവന്റെ മുഖത്തെ ഗൗരവം കണ്ട് പതിയെ പറഞ്ഞു.
എന്നാ ക്ലാസ് ഇപ്പോ?
തേജസിന്റെ തോളിൽ കൈയിട്ട് കാശിനാഥൻ തിരിഞ്ഞടന്നു. തേജസ് മേലെ തലചേരിച്ച് പുറകിൽ നിൽക്കുന്ന അവൾ നോക്കി കണ്ണടിച്ചു. റസിയെ ചിരിയോടെ തട്ടം തലയിലേക്ക് ഇട്ടുകൊണ്ട് ഓടിപ്പോയി. ബാസ്കറ്റ്ബോൾ കോർട്ടിലേക്ക് വന്നതൊട്ട് കാശി തേജസിനെ ശ്രദ്ധിക്കുകയാണ്. തേജസ് മുഖം വിരിപ്പിച്ചിരിക്കു തന്നെയായിരുന്നു.
എന്താടാ നിനക്ക്? കടന്നൽ കുത്തിയ പോലെ ഇരിക്കുന്നുണ്ടല്ലോ രാവിലെ മുതൽ.
തേജസ് ഒന്നും മിണ്ടാതെ പോയപ്പോൾ കാശിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ തേജസിനെ തിരിഞ്ഞിറങ്ങിയപ്പോൾ മുകളിലെ മൂന്നാമത്തെ ഫ്ലോറിൽ നിന്ന് റസിയോട് സംസാരിക്കുകയാണ് തേജസ്. വരാന്തയിൽ നിൽക്കുമ്പോൾ പെയ്യുന്ന മഴയെ കയ്യിലെടുത്ത് അവൻ റസിയുടെ മുഖത്തേക്ക് തെളിച്ചു. റസി തട്ടമറിച്ചപ്പോൾ തേജസ് ചിരിയോടെ അവിടുന്ന് അവളുടെ കൈ പിടിച്ചു പോയി. കാശിക്ക് അവരുടെ അടുപ്പത്തിൽ എന്തോ പന്തികേട് തോന്നി. വൈകിട്ട് ബാസ്കറ്റ്ബോൾ കോർട്ടിൽ അവർ സ്റ്റെപ്പിലിരുന്ന് സംസാരിക്കുകയായിരുന്നു.
റസി, നീ എന്താ ഇവിടെ ഇരിക്കുന്നത്? ജാനി നിന്നെ നോക്കി നടക്കുന്നുണ്ട്.
കാശി കള്ളം പറഞ്ഞ് അവളവിടുന്ന് പറഞ്ഞു വിട്ടു. അവൻ തേജസിനെ നിരീക്ഷിക്കാൻ വേണ്ടി അവളെ ഒഴിവാക്കിയതാണ്. റസി പോയത് അവൻ ഒട്ടും പിടിച്ചില്ലെന്ന് കാശിക്ക് മനസ്സിലായി. വൈകിട്ട് കോളേജിൽ നിന്ന് പോകുമ്പോഴും അവന്റെ ബൈക്കിൽ കയറിയിരുന്ന് സംസാരിക്കുന്നു റസി. അതൊരു സൗഹൃദമല്ലെന്ന് ബുള്ളറ്റ് എടുക്കുന്ന കാശിക്ക് അവരെ നോക്കിയപ്പോൾ മനസ്സിലായി. കാശി തൽക്കാലം അവരോടൊന്നും ചോദിച്ചില്ല. ആദിയുടെയും ഗീതയുടെയും വിവാഹ നിശ്ചയമാണ് ഇന്ന്. വളരെ ലളിതമായി നടത്തിയാൽ മതിയെന്ന ഗീതയുടെ തീരുമാനത്തിന് ആദി അനുവാദം കൊടുത്തു. കല്യാണം കേമമായി നടത്തണമെന്ന് ആദി വീട്ടുകാരോട് പറഞ്ഞു. എല്ലാവരുടെയും അടുത്ത സുഹൃത്തുക്കളെയും കുടുംബക്കാരെയും മാത്രമേ നിശ്ചയത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പച്ചക്കരയുള്ള സെറ്റ് സാരിക്കൊപ്പം കടും പച്ച നിറത്തിലുള്ള ബ്ലൗസുള്ള വേഷത്തിൽ ഗീത മനോഹരിയായി തിളങ്ങി. മുടിയിൽ മുല്ലപ്പൂ വെച്ച് ലളിതമായ ആഭരണങ്ങൾ ധരിച്ച് അവൾ നാടൻ സുന്ദരിയായി. ആദി സിൽക്കി ഗോൾഡൻ കുർത്തയും കസവും കൊണ്ടുമായിരുന്നു. അഴകർനാഥേശ്വര കോവിലത്തെ വിവാഹ മണ്ഡപത്തിൽ വെച്ചായിരുന്നു ചടങ്ങുകൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ജാനിക വയലറ്റ് നിറത്തിലുള്ള കാരങ്കാരി ബ്ലൗസും സെറ്റ് സാരിയുമായിരുന്നു. സ്റ്റെർലിംഗ് സിൽവറുള്ള കമ്മലും മാലയുമാണ് അവൾ ആഭരണങ്ങളായി ഇട്ടിരുന്നത്. നീളൻ മുടി വിളർത്തിയിട്ട് മുടിയിൽ മുല്ലപ്പൂ ചുറ്റിവെച്ച് അവൾ നാടൻ സുന്ദരിയായിട്ട് ഒരുങ്ങി. ജാനിയുടെ ചുവന്ന ചുണ്ടുകൾക്ക് തൊട്ടുമുള്ളിലെ വെള്ളക്കല്ല് തിളങ്ങി. റൂമിൽ നിന്നിറങ്ങിയപ്പോൾ ജാനി കാശിയാണ് ആദ്യം കണ്ടത്. കാശിനാഥൻ വയലറ്റ് നിറത്തിലുള്ള കുർത്തയായിരുന്നു ധരിച്ചിരുന്നത്. അവൻ വയലറ്റ് കളർ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ജാനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. അവൻ വയലറ്റാണ് ധരിക്കുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് ജാനിയും അതേ നിറം തന്നെയാണ് ധരിച്ചത്. ആ നിറത്തിൽ കാശിനാഥൻ കൂടുതൽ സുന്ദരനായിരുന്നു. കാശിനാഥൻ അവളെ നോക്കാതെ മുമ്പോട്ടേക്ക് പോയി. അവൻ മുഖത്തേക്ക് പോലും നോക്കാതെ പോയപ്പോൾ ജാനിക്ക് വിഷമമായി. ജാനി അപ്പുവിനൊപ്പം താഴേക്ക് പോയി. ആദിയെയും ഗീതയും വേദിയിലേക്ക് കൊണ്ടുവന്നു. ഗീതയോട് സംസാരിച്ചിരിക്കുന്ന ജാനിയെ അനന്തൻ മിഴിവെട്ടാൻ നോക്കി. അവളുടെ വെള്ളക്കല്ലുകൾക്ക് തൊട്ട് താഴെയുള്ള മാതള നിറമുള്ള അദരങ്ങളെ ചുംബിക്കാൻ അവന് കൊതി തോന്നി. അനന്തൻ അവളിൽ നിന്ന് അടികിട്ടുമെന്ന് പേടിച്ച് മിഴികൾ തിരിച്ചു. പക്ഷേ മാതള നിറമുള്ള അവളുടെ അദരങ്ങൾ അവനെ വീണ്ടും മോഹിപ്പിച്ചു. ഗീതയും ആദിയും പരസ്പരം മോതിരം കൈമാറി. അവരുടെ ദീർഘകാലമായുള്ള പ്രണയത്തിന്റെ ആദി ഉടമ്പടി കഴിഞ്ഞു. സ്ത്രീ ഗീതയുടെ കയ്യിൽ വളയണീച്ചു. ഈ സമയം അപ്പുവിനടുത്ത് കൊഞ്ചുന്ന ജാനിയെ അനന്തൻ കൊതിയോടെ നോക്കി തന്നെയായിരുന്നു. അവളുടെ ചുണ്ടിൽ വിരിയുന്ന ചിരി അവനെ മത്ത് പിടിപ്പിച്ചു. എന്നാൽ ജാനിയുടെ പുറകിൽ നിന്ന് തന്നെ നോക്കുന്ന കോപം ജ്വലിക്കുന്ന കണ്ണുകളെ കണ്ട് അനന്തൻ ഭയത്തോടെ ഉമിനീരിറക്കി. കാശിനാഥൻ അവളുടെ പുറകിൽ നിന്ന് മുമ്പിലേക്ക് ആയി നിന്ന് കൈകൾ പിണച്ചു കെട്ടി അനന്തനെ ചൂഴ്ന്നു നോക്കി. അനന്തൻ ഭയത്തോടെ അവിടുന്ന് പോയി. കാശിനാഥൻ ജാനിയെ നോക്കുമ്പോൾ അവൾ അപ്പുവിനൊപ്പം നടക്കുകയാണ്. കാശി അവളുടെ പുറകെ നടന്നു.
ഈ കാശിപ്പെന്തിനാ ഞങ്ങൾക്ക് പുറകെ നടക്കുന്നത്? അപ്പുവിന്റെ ചോദ്യം കേട്ട് കാശി ഒന്ന് പതറി.
അനന്തന്റെ കണ്ണുകൾ അവൾക്ക് പിറകിൽ വരാതിരിക്കാനായിരുന്നു കാശി പുറകെ നടന്നത്. അപ്പു പറഞ്ഞു കേട്ട് തിരിഞ്ഞുനോക്കിയപ്പോഴായിരുന്നു ജാനി കാശി കണ്ടത്.
പറ കാശിപ്പ, എന്താ ഞങ്ങളുടെ പുറകെ?
അത് പിന്നെ നിങ്ങൾ എന്റെ മുമ്പിൽ നടന്ന ഞാൻ പിന്നാലെ നടക്കുമ്പോഴേലേ തോന്നൂ.
എന്നാ കാശിപ്പ മുമ്പിൽ പോയിക്കോ.
അവൻ വഴിമാറി കൊടുത്തു.
ഈ ചെക്കൻ,
ദേഷ്യം വന്ന് കാശി ചുണ്ടുകൂർപ്പിച്ച് ഉള്ളിൽ പറഞ്ഞു. കാശി മുടിയിൽ വിരലോടിച്ച് പതിയെ മുമ്പോട്ട് നടന്നു. അവന് പോവാൻ തോന്നിയില്ല. അവൻ അപ്പുവിനെ തിരിഞ്ഞുനോക്കി.
ചുങ്കുടൂ.
കാശി അവനെ വയറിൽ ഇക്ലിയാക്കി അവനെടുത്ത് കൊഞ്ചിച്ചു. ജാനി കാശി ഇടം കണ്ടിട്ട് നോക്കി.
കാശിപ്പ ഒന്ന് പോയെ, ഞാനും ജാനിമയും ഒപ്പം നടന്നോളാം.
ഈ ഗുണ്ടുമണിക്ക് ഓരോ നേരത്ത് ഓരോ സ്വഭാവമാണല്ലോ കടവളെ.
കാശി ദീർഘനിശ്വാസം വിട്ട് മുകളിലേക്ക് നോക്കി ഉള്ളിൽ പറഞ്ഞു.
ഞാനുണ്ട് നിന്റെ കൂടെ.
വേണ്ട കാശിപ്പ പൊയ്ക്കോ.
അപ്പുവിന്റെ വാശി കണ്ട് കാശിക്ക് ദേഷ്യം വന്നു.
നിന്നെ ഞാൻ ശരിയാക്കി തരാടാ.
കാശി അവനെ തൊട്ടടുത്ത റൂമിലേക്ക് കൊണ്ടുപോയി.
ദാ എന്റെ പഴയ സ്വഭാവം നീ എടുപ്പിക്കരുത്. താഴ്ന്നു നിന്നപ്പോ തണി കയറുന്നോ?
കാശി അവനെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി കണ്ണുരുട്ടി. അപ്പു കരയാൻ വേണ്ടി ചുണ്ടുവിടത്തി.
യോ കുടുങ്ങിയോ, കരയരുത്, നല്ല കുട്ടിയല്ലേ, വായോ.
കാശി അവനുമായി പുറത്തേക്ക് ചെന്നപ്പോൾ ജാനി പോയിരുന്നു. കാശി അപ്പുവിനടുത്ത് അവൾ തേടിയിറങ്ങി. അവൾ ഗീതയും ആദ്യം കായലോരത്ത് ഫോട്ടോ എടുക്കുന്നിടത്തേക്ക് പോയിരുന്നു. വീട്ടിലെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. കാശിയുടെ കൂട്ടുകാരൊക്കെ തൂക്കുപാലത്തിന് മുകളിലുണ്ടായിരുന്നു. ജാനിയും റസിയും ശ്രീയും ആര്യയും തൂക്കുപാലത്തിലിരുന്നു. കാശിനാഥൻ അപ്പുവിന്റെ കൈപ്പിടിച്ച് അങ്ങോട്ടേക്ക് നടന്നു. ആര്യ അടുത്തേക്ക് വരുന്ന കണ്ട് കാശിനാഥൻ വഴിമാറി ജാനിയുടെ അടുത്തേക്ക് പോയി നിന്നു. അവൾ ഏതോ ലോകത്തെന്ന പോലെ കായലിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. അവളുടെ നീളം മുടി അവന്റെ മുഖത്തേക്ക് പാറി വന്നു. കാശി അവളുടെ മുടികൾ കൈകൊണ്ട് എടുത്തു മാറ്റി കായലിലേക്ക് നോക്കി നിന്നു. അവരെ ശല്യം ചെയ്യാൻ ആരും പോയില്ല. എല്ലാവരും മെല്ലെ അവിടുന്ന് പോയി. കാശി വന്നു നിന്ന് പോലും അറിയാതെ അവൾ കായലിലേക്ക് നോക്കി നിൽക്കുക തന്നെയായിരുന്നു. അപ്പു ജാനിയുടെ കൈ പിടിച്ചു വലിച്ചു. കാശി കുറച്ച് മാറി നിന്ന് സിഗരറ്റ് വലിക്കുകയായിരുന്നു. കാശി സിഗരറ്റ് വലിക്കുന്നുണ്ട് അവൾ മുഖം കൂർപ്പിച്ച് നോക്കി. അതിന്റെ പുക അടുത്തേക്ക് വന്നപ്പോൾ കൈകൊണ്ട് തട്ടിമാറ്റി. കാശിനാഥൻ അത് കണ്ട് വീണ്ടും സിഗരറ്റ് വലിച്ചു. ജാനി അപ്പുവിനെയും കൊണ്ട് മുഖം വീർപ്പിച്ച് നടന്നു.
അതെ, നിന്റെ കാശിപ്പ ഈ ജന്മ ഈ സിഗരറ്റ് വലി നിർത്തില്ല. ഇവിടെ നിന്നാലേ നമ്മുടെ ശ്വാസകോശം കൂടി അടിച്ചു പോകും.
അവൾ പിറുപിറുത്ത് പോകുന്ന കേട്ട് കാശിനാഥൻ കൈയിലുള്ള സിഗരറ്റിലേക്ക് ഒരു നിമിഷം നോക്കി. പിന്നെ നിലത്തേക്കിട്ട് ചവിട്ടി അരച്ചു. അവളുടെ പുറകെ മുണ്ടുമടക്കി കുത്തി നടന്നു. എൻഗേജ്മെന്റ് എല്ലാം കഴിഞ്ഞ് വൈകിട്ട് എല്ലാവരും നടുമുറ്റത്തിന് ചുറ്റുമുള്ള ചാരുവടിയിൽ ഇരിക്കുകയായിരുന്നു. കാശിയുടെയും ജാനിയുടെയും നടുവിൽ അപ്പു ഇരിക്കുന്നുണ്ട്. കുടുംബത്തിലുള്ള കുട്ടികൾ ഡാൻസും പാട്ടും കളിക്കുന്നുണ്ട്. ശേഖരൻ ഒന്നിലേക്കും വരാതെ മുറിയിൽ കിടക്കുകയായിരുന്നു. ലക്ഷ്മി അത്ര വിളിച്ചിട്ടും അയാൾ പുറത്തേക്ക് വന്നില്ല. ലക്ഷ്മി പോയപ്പോൾ അയാൾ ജനലിൽ വന്ന് താഴേക്ക് നോക്കി. കാശിനാഥനെ തന്നെ നോക്കി അയാൾ കുറെ നേരം നിന്നു. പിന്നെ അവന്റെ മുടിയിൽ തലോടുന്ന ലക്ഷ്മിയെയും നോക്കി.
ഇനി ജാനിയൊരു ഡാൻസ് കളിക്കണം.
ഗീത അവളെ വന്ന് വലിച്ചു.
എനിക്ക് വയ്യ ചേച്ചി, പനിക്കുന്നുണ്ട്.
ജാനി വാടിയ മുഖത്തോടെ പറഞ്ഞു. എന്നാ ചേച്ചിയുടെ കുട്ടി വിശ്രമിച്ചോ? ഗീത വാത്സല്യത്തോടെ പറഞ്ഞു. ഗീതയുടെ ഉത്സാഹം പോയത് കണ്ടപ്പോൾ വയ്യെങ്കിലും അവൾ കളിക്കാമെന്ന് പറഞ്ഞു. പാട്ട് വെച്ചപ്പോൾ ജാനി ഡാൻസ് ചെയ്യാൻ നടുമുറ്റത്തേക്ക് ഇറങ്ങി. ചുവന്ന ദാവണിയായിരുന്നു അവൾ ഉടുത്തിരുന്നത്. ആ ദാവണിയിൽ ഒരു ചുവന്ന പുഷ്പത്തെ പോലെ അവൾ തോന്നിപ്പിച്ചിരുന്നു. ഗുരു സിനിമയിലെ നന്നാരെ നന്നാരെ പാട്ടാണ് ശ്രീ പ്ലേ ചെയ്തത്. ജാനി ചൂടിൽ വെച്ച് കളിക്കാൻ തുടങ്ങി. അവളെ അനന്തൻ നോക്കുന്ന കണ്ട് കാശിനാഥൻ എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് പോയി. അനന്തൻ വേഗം അവിടുന്ന് എഴുന്നേറ്റ് പോയി. കാശിനാഥൻ പിന്നാലെ വേഗത്തിൽ വരുന്ന കണ്ട് അനന്തൻ വേഗം പൂമുഖത്തേക്ക് ഓടി.
നിക്കണം നായ അവിടെ.
കാശിനാഥൻ അവന് പുറകെ ഓടി. അനന്തൻ വേഗം പുറത്തേക്ക് ഓടി. അനന്തൻ കാറുമെടുത്ത് വേഗം സ്ഥലം വിട്ടു.
മോനെ നീ നോക്കിക്കോ, പിഴിയും ഞാൻ നിന്നെ എന്റെ കയ്യിലിട്ട്. അതിനാ ഞാൻ കാത്തിരിക്കുന്നത്, അരച്ച് കറക്കും ഞാൻ നിന്നെ.
അവന്റെ കാർ പോകുന്ന നോക്കി കാശിനാഥൻ പറഞ്ഞു. കാശി കോവിലത്തെ തന്നെ കയറിപ്പോയി. നടുമുറ്റത്തേക്ക് ചെല്ലുമ്പോൾ ജാനി വീട്ടിലെ ഓരോരുത്തരെയും കൈപ്പിടിച്ച് വലിച്ച് കളിക്കാൻ കൊണ്ടുപോവുകയാണ്. തന്റെ അമ്മയുടെ കൈപ്പിടിച്ച് അവൾ തുള്ളിച്ചാടി ഡാൻസ് ചെയ്യുന്ന കാശിനാഥൻ തൂണിൽ ചാരി നിന്ന് നോക്കി. എല്ലാവരും നടുമുറ്റത്തേക്ക് ഡാൻസ് ചെയ്യാൻ ഇറങ്ങിയിരുന്നു. അപ്പോഴും ഗുരുവിലെ പാട്ട് തന്നെയായിരുന്നു പ്ലേ ചെയ്തിരുന്നത്. മഴ ശക്തിയായി പെയ്യാൻ തുടങ്ങി. എല്ലാവരും ഡാൻസ് ചെയ്യുമ്പോൾ തൂണിൽ ചാരി നിൽക്കുന്ന കാശിനാഥനെ തേജസ്സും കൂട്ടുകാരും മഴത്തേക്ക് ഇറങ്ങി.
ഏയ് ഞാനില്ല ഡാൻസ് കളിക്കാൻ.
അവൻ കൈ കുടിഞ്ഞു പോവാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും അവനെ റൗണ്ട് ചെയ്ത് വന്ന് നിന്നു. പരസ്പരം കൈകൾ കോർത്തു.
കാശി ഡാൻസ് കളിക്കാൻ നിന്നെ പുറത്തേക്ക് വിടില്ല.
ഒന്ന് പോയടാ, എനിക്കൊന്ന് വയ്യ, ഞാൻ അവിടെ ഒതുങ്ങിയിരുന്നോളാം. ഒന്ന് വഴി തരണം.
പറ്റില്ല,
എല്ലാവരും നിർബന്ധിച്ചു. എല്ലാവരും ചുറ്റും കൂടി നിന്നപ്പോൾ കാശിനാഥൻ ചൂടുവെച്ച് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. അവന്റെ മനസ്സ് മഴ പോലെ തണുത്ത് പെയ്തു. തേജസിന്റെയും കൂട്ടുകാരുടെയും കൂടെ മതിമറന്ന് ഡാൻസ് ചെയ്യുന്ന കാശിനാഥനെ കണ്ട് ജാനിക സന്തോഷം കൊണ്ട് നിറഞ്ഞ മിഴികൾ തുടച്ചു. മഴ ആർത്തുളിച്ച് പെയ്യുക തന്നെയാണ്. ജാനി ആകാശത്തിലേക്ക് നോക്കി.
അമ്മേ, കാശിയേട്ടൻ ഡാൻസ് കളിക്കാൻ നോക്ക്, എത്ര സന്തോഷത്തിലേട്ടൻ. ഇങ്ങനെ മുമ്പെങ്കിൽ കളിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല.
ആ മുഖത്ത് ഇപ്പൊ ചിരിയുണ്ട്. മനസ്സ് നിറഞ്ഞ് തുള്ളിച്ചാടുന്ന ചെറുപ്പക്കാരനാണ് അവൻ.
ഈ നിമിഷം. നിർത്താതെ മഴയിൽ ഡാൻസ് ചെയ്യുന്ന കാശിനാഥനെ നോക്കി അവൾ അമ്മയോടെന്ന പോലെ പറഞ്ഞു. കാശിനാഥൻ അമ്മയുടെയും ഏട്ടന്മാരുടെയും കൈപിടിച്ച് തുള്ളിച്ചാടി മഴ നനക്കുകയാണ്. മഴയിൽ നിന്ന് കയറിയപ്പോഴേക്കും ജാനിക്ക് മഴ നനഞ്ഞ് പനികൂടി. ജലദോഷം വന്ന് തുമ്മി തുമ്മി അവൾക്ക് വയ്യാതായി.
ഇവളെ പറഞ്ഞാൽ മതി, എന്റെ കുട്ടിയെ മഴ നനയിച്ചപ്പോ സമാധാനമായല്ലോ.
ജാനകി ഗീതയുടെ കൈത്തണ്ടയിൽ പിച്ചി.
എന്താ ജാനുമോൾക്ക് വേദനിച്ചല്ലോ?
ലക്ഷ്മി അവരെ വഴക്ക് പറഞ്ഞു.
നല്ല അമ്മായിയമ്മ, മരുമക്കൾ ഇങ്ങനെ സ്നേഹിച്ചു പോലല്ലേ.
എന്റെ ചേച്ചിയെ എന്റെ മോളായതുകൊണ്ട് പറയല്ല,
ചൂടെത്തിയ ഇവള് അടക്കി നിർത്തണം.
ഗീതയുടെ തലക്ക് രണ്ട് കൊട്ടുകൊടുത്ത് പറഞ്ഞ് ജാനകി പനിച്ചിരിക്കുന്ന ജാനിയുടെ മുടിയിൽ തലോടി.
മോളെ.
എന്താ അമ്മേ?
ജാനി പനിച്ച് വിറക്കിയായിരുന്നു.
ചേച്ചി സൂര്യയുടെ ഒന്ന് പരിശോധിച്ച് നോക്കാൻ പറഞ്ഞാലോ, പനി കൂടിയിട്ടുണ്ട്.
ഏയ് ടെൻഷൻ വേണ്ട ജാനകിയമ്മേ, മരുന്ന് കഴിച്ചല്ലേ, മാറിക്കോളൂ.
സൂര്യ മുറിയിലേക്ക് കയറി വന്ന് അവളുടെ നെറ്റിൽ തൊട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. ജാനി പതിയെ മിഴികൾ അടച്ച് കിടന്നു.
അവളുടെ പനി കുറവില്ല റസി?
കാശിനാഥൻ ജാനിയുടെ മുറിയിൽ നിന്ന് വരുന്ന റസിയോട് ചോദിച്ചു.
കുഴപ്പമില്ലിക്ക, ചേച്ചി ഉറങ്ങിയിരിക്കുന്നു.
അനന്തൻ അന്ന് കോവിലത്തേക്ക് തിരിച്ചു വന്നില്ല. കാശിനാഥൻ ജോയിയുടെ കൂടെ അനന്തനെ തിരിഞ്ഞ് ജിപ്സിൽ പോയി. പഴയ സുഹൃത്തുക്കളെല്ലാം അവനെ വിട്ടു പോയതുകൊണ്ട് അനന്തൻ എവിടെയെന്ന് കാശിക്ക് പിടുത്തമില്ലായിരുന്നു. കാശിയും ജോയും നാദേശത്തേക്ക് പോയി. കാശിനാഥൻ പുറകുവശത്തെ വരാന്തയിലേക്ക് പോയതായിരുന്നു. ജോ അവനെ കാണാതായപ്പോൾ ജിപ്സിയിൽ നിന്നിറങ്ങി പുറകുവശത്തൂടെ മുറ്റത്തേക്ക് നടന്നു. അമ്മ ഫോണിൽ വിളിച്ചപ്പോൾ കാശിനാഥൻ പണിക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്ന വരാന്തയിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു. എന്തോ അനക്കം കേട്ട് ജോ പറമ്പിലേക്ക് നോക്കി. നിലാവിന്റെ വെളിച്ചത്തിൽ കുറച്ചകല് റെയിൻകോട്ട് ധരിച്ച് തലയിൽ മാസ്ക് വെച്ച രൂപം. ആ രൂപം കാശിനാഥന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. ജോ ഉറക്കെ അലറി വിളിച്ച് കാശിനാഥന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ജോ കാശിയുടെ മുമ്പിൽ വന്നിരുന്ന കണ്ട് രൂപം അകലേക്ക് ഓടി മറഞ്ഞു. കാശിനാഥൻ അലറി വിളിച്ച ജോയെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു.
എന്താടാ?
കാശി കിതപ്പോൾ നിൽക്കുന്ന ജോയോട് ചോദിച്ചു.
കാശി, അവിടെ ഒരു കറുത്ത രൂപം നിന്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ടായിരുന്നു.
എന്ത്?
അതേടാ, ഞാൻ കണ്ടു. റെയിൻകോട്ടൊക്കെ ധരിച്ച് തലയിൽ മാസ്ക് വെച്ച രൂപം.
കാശിയും അവനും ചുറ്റും നോക്കി.
ഏയ്, നിനക്ക് തോന്നിയതായിരിക്കും.
അല്ലേടാ.
എന്നാ വാ, നമുക്ക് നോക്കാം. വേണ്ട കാശി, നമുക്ക് പോവാം.
ആ വാടാ, നമുക്ക് നോക്കാം.
വേണ്ട, നീ വന്നു കാശി.
ജോ അവനെ വലിച്ചുകൊണ്ടുപോയി. അവർ കോവിലത്തേക്ക് മടങ്ങി. രാത്രിയായപ്പോൾ തക്ബീറിന്റെ ഗസൽ കേട്ട് ചുവന്ന പരവതാനിയിൽ ഇരിക്കുകയായിരുന്നു വീട്ടിലെല്ലാവരും. തക്ബീർ പാടുമ്പോൾ ജാനി പുറത്തെ മഴ നോക്കിയിരുന്നു. പിന്നെ പതിയെ മഹിയുടെ തോളിൽ ചാരിയിരിക്കുന്ന കാശിനാഥനെ നോക്കി. അവൻ ഏതോ ലോകത്തിന്റെ പോലെ ആലോചനയിലാണ്.
കാശി,
മഹി അവന്റെ തോളിൽ തട്ടി വിളിച്ചു. കാശിനാഥൻ ഭാഗ്യയുടെ ഓർമ്മയിൽ നിന്നുടന്ന് നേരെ നോക്കിയത് ഗീതയുടെ തോളിൽ കിടന്ന് മയങ്ങുന്ന ജാനകിയാണ്. തെക്കുബീർ അപ്പോഴും ഗസൽ പാടുകയായിരുന്നു. തെക്കുബീറിന്റെ പാട്ട് കഴിഞ്ഞു. ദത്തൻ അയാളെയും കൂട്ടി ആഹാരം കഴിക്കാൻ പോയി. അവരോടൊപ്പം ഓരോരുത്തരുമായി അകത്തേക്ക് ഉറങ്ങാൻ പോയി. എല്ലാവരും പോയപ്പോൾ ജാനിയും കാശിയും മാത്രമായി ഹാളിൽ. ടീംസ് വാതിലും മറവിൽ നിന്ന് അവരെ നോക്കുന്നുണ്ടായിരുന്നു. ജാനി തൂണിൽ ചാരി ഉറങ്ങിയായിരുന്നു. കാശിനാഥൻ റൂമിലേക്ക് പോവാൻ ഗോവണി കയറി. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ മയക്കത്തിൽ തന്നെയാണ്.
ചേച്ചിയമ്മയോ?
ഹാളിലേക്ക് വന്ന വേലക്കാരിയോട് അവൻ ചോദിച്ചു. അമ്മ ദേവകിയമ്മയുടെ അടുത്തുണ്ട്. മുത്തശ്ശനും തക്ബീർക്കയും ദേവകിയമ്മയും ലക്ഷ്മി ചേച്ചിയും ആഹാരം കഴിക്കുകയാണ്. വിളിക്കണോ?
വേണ്ട.
വേലക്കാരി പോയപ്പോൾ അവൻ ജാനിയുടെ അടുത്തേക്ക് നടന്നു. കാശിനാഥൻ അവളെ കൈകളിൽ കോരിയെടുക്കുന്ന കണ്ട് സച്ചിയും ശ്രീയും ആദിയും സൂര്യയും സത്യയും പരസ്പരം കൈയടിച്ചു. കാശിനാഥൻ അവളുമായി ഗോവണി കയറി. ജാനിയുടെ റൂമിലേക്ക് നടന്നു. അവൾ ബെഡിലേക്ക് എടുത്തി മുഖത്തേക്ക് വീണ്ടെടുക്കുന്ന മുടി മാടിയൊതുക്കി വെച്ചുകൊടുത്തു. പുതപ്പെടുത്ത് പുതപ്പിച്ചു. റൂമിൽ നിന്നിറങ്ങി ഡോറടച്ചു. കാശിനാഥൻ അവന്റെ റൂമിലേക്ക് പോയി. റൂമിലെത്തിയിട്ടും കാശിക്ക് ഉറക്കം വന്നില്ല. ആനന്ദന്റെ മുഖം അവന്റെ മനസ്സിൽ തെളിഞ്ഞു. കാശിനാഥൻ വായിക്കാൻ ഒരു ബുക്കെടുത്ത് ജാനിയുടെ റൂമിലേക്ക് പോയി. കട്ടിലേക്ക് തലയിണ ചാരി വെച്ച് കാശി തലയിണയിലേക്ക് ചാരിയിരുന്ന് ബുക്ക് വായിക്കാൻ തുടങ്ങി. ജാനി ഉറക്കത്തിൽ തന്നെയായിരുന്നു. കാശി നോക്കുമ്പോൾ ഉറക്കപ്പിച്ചിൽ പറഞ്ഞ് തനിക്ക് നേരെ തിരിഞ്ഞിടക്കിയാണ് അവൾ. കാശി ബുക്ക് ബെഡിലേക്ക് വെച്ച് അവൾക്കടുത്ത് ചെരിഞ്ഞിടുന്നു.
കാലനാഥ, കാലനാഥ നിന്റെ അച്ഛനാടി,
അവളോട് അവൻ മെല്ലെ പറഞ്ഞു.
പോട കാലനാഥ,
അവൾ വീണ്ടും ഉറക്കിപ്പിച്ചിൽ പറഞ്ഞു. ജാനി മെല്ലെ കൈ രണ്ടു വശത്തേക്കും വീശാൻ തുടങ്ങി.
കാലനാഥ.
ഉറക്കപ്പിച്ചുള്ള അവളുടെ വിളി കേട്ട് കാശിയുടെ ചുണ്ടിൽ ചിരിവിടന്നു.
കാലനാഥൻ, എവിടുന്ന് കിട്ടിയടി നിനക്ക് ആ പേര്? കാന്താരി.
ഉറങ്ങുന്ന അവളോട് കാശിനാഥൻ ചിരിയോട് ചോദിച്ചു.
ഉറക്കത്തിൽ എന്തൊരു പാവ, നേരിട്ട് കണ്ട പൂതന, എന്തൊരു ജന്മം.
കാശി ബുക്കെടുത്ത് അവൾ നോക്കി പറയുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ അവൾ ചുരുണ്ടുകിടന്ന് ഉറങ്ങുകയാണ്. തണുപ്പ് കൂടി അവൾ വിറച്ചപ്പോൾ കാശി പുതപ്പ് കൊണ്ട് അവളെ മൂടി പുതപ്പിച്ചു. കാശി അവളുടെ മുടിയിൽ പതിയെ തലോടി. ഉറക്കത്തിൽ അവൾ തലോടുന്ന കൈകളെ ജാനി കവിളിലേക്ക് ചേർത്ത് വെച്ച് കിടന്നു. കാശി കൈകൾ പിൻവലിക്കാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല. അവൻ കൈകൾ വലിച്ചെടുക്കാതെ ബുക്ക് ബെഡിലേക്ക് വെച്ച് കണ്ണടച്ച് കിടന്നു. തൻ്റെ തോഴൻ തനിക്കരികിലുണ്ടെന്നറിയാതെ അവൾ മയങ്ങി. രാവിലെ അവൾ ഉണരും മുമ്പേ കാശി മുറിയിൽ നിന്ന് പോയിരുന്നു. രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അവർ കോവിലകത്തിൽ നിന്ന് നാദേശ്വരത്തേക്ക് മടങ്ങി. കോളേജിലെത്തി കാശി നേരെ ഗ്രൗണ്ടിലേക്കാണ് പോയത്. ഗ്രൗണ്ടിലേക്ക് ചെല്ലുമ്പോൾ തേജസ്സും സഞ്ജുവും വഴക്കിടുകയായിരുന്നു. റസി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്.
റസി,
കാശിക്ക. അവൾ ഓടി വന്ന് കാശിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു.
എന്താ മോളെ?
കാശി കരയുന്നവളോട് ചോദിച്ചു. അവൾ അവർ തല്ലുകൂടുന്ന് നോക്കി കരയുകയാണ്. കാശി തേജസ്സിനെ ചെന്ന് പിടിച്ചു മാറ്റി.
നിന്നെ ഞങ്ങൾ എടുത്തോളടാ.
സഞ്ജു അവന് വെല്ലുവിളിച്ചു പോയി.
നീ എന്തിനാണ് അവരോട് വഴക്കിട്ട്?
കാശിനാഥൻ പറഞ്ഞോന്ന് ശ്രദ്ധിക്കാതെ കരയുന്ന റസി അവൻ വാരിപ്പുണർന്നു.
കരയിലെ റസി
അവളുടെ കവളിൽ മാറി മാറി ചുംബിച്ചുകൊണ്ട് തേജസ് പറഞ്ഞു. കാശിക്ക് ഞെട്ടിലും തോന്നിയില്ല അവന്റെ പ്രവൃത്തിയിൽ. അവർ തമ്മിൽ പ്രണയമുണ്ടെന്ന് അവന് നേരത്തെ സംശയമുണ്ടായിരുന്നു. തേജസ്സിനോട് അത് ചോദിക്കാൻ വന്നപ്പോഴാണ് ഈ അടി കാശിനാഥൻ കണ്ടത്. തേജസ് റസിയെ നെഞ്ചോട് ചേർത്ത് കാശിയെ നോക്കി.
എന്റെ പെണ്ണാണിവള്. ഇവളെ മോശമായിട്ട് സഞ്ജു കമന്റ് അടിച്ചത് കേട്ടു നിൽക്കാൻ എനിക്ക് ആവില്ല.
സ്നേഹിച്ചു പോയി. ഞങ്ങൾ പിരിക്കലെ കാശിയേട്ടാ. അത് പറഞ്ഞ് തേജസ് റസിയും കാശിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കാശി എന്ത് പറയണമെന്നറിയാതെ അവരുടെ മുടിയിൽ തലോടി. കാശി രണ്ടുപേരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. അവരുടെ കൈപ്പിടിച്ച് ഗ്രൗണ്ടിലൂടെ നടന്നു.
ഞാൻ രണ്ടുപേരോട് ഒരു കാര്യം പറഞ്ഞ കേൾക്കൂ.
രണ്ടാളും മെഴികൾ തുടച്ചുകൊണ്ട് തലയാട്ടി.
റസി പഠിക്കാൻ നല്ല കഴിവുള്ള കുട്ടിയാണ്. അതുപോലെ നീ നല്ലൊരു കോച്ചുമാണ്. പക്ഷേ ഇപ്പോൾ ഇവൾ പഠിക്കട്ടെ. നിനക്ക് ജോലിയുണ്ടല്ലോ. സമയമാവുമ്പോൾ നമുക്ക് തീരുമാനിക്കാം. അതുവരെ ഈ പ്രണയം ഒന്ന് കുറച്ചേക്ക്. എന്താ, രണ്ടാൾക്കും പറ്റില്ലേ?
അവൻ ഗൗരവത്തോടെ പറഞ്ഞു. തേജസ് രണ്ട് കവളും പിടിച്ചിരുന്നു. കാശി എന്തെന്ന മട്ടിൽ അവൻ നോക്കി.
അല്ല, നിങ്ങളുടെ സ്വഭാവം വെച്ച് രണ്ടടി പൊട്ടേണ്ട സമയം കഴിഞ്ഞു.
അതാ കവിള് പൊത്തിയത്.
നിന്നെ ഞാൻ എപ്പോഴെങ്കിലും നോവിച്ചിട്ടുണ്ടോ തേജ? രണ്ടിനെ ഇവിടെ കണ്ട വഴക്ക് പറഞ്ഞ് ഉപദേശിക്കാൻ തന്നെയാ വന്നത്.
പക്ഷേ പ്രണയ ആത്മാർത്ഥാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞ്.
വാറിസി, വീട്ടിൽ പോ. ഇന്നിനി ക്ലാസ്സിൽ പോകണ്ട.
കാശി അവളെ വിളിച്ചു.
അവളെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം.
തേജസ് ഉത്സാഹത്തോടെ കാശിയോട് പറഞ്ഞു.
വേണ്ടല്ലോ മോൻ, വീട്ടിൽ പോകാൻ നോക്ക്. ചുറ്റിക്കളിയൊക്കെ നിർത്തിയേക്ക്. അല്ലെങ്കിൽ നിനക്ക് എന്റെ സ്വഭാവം അറിയാലോ. എന്റെ സ്ത്രീയെ പോലെ തന്നെയാണ് ഇവളും. നിന്റെ ഈ തുടുത്ത കവിളൊക്കെ ഞാൻ പൊന്നാക്കും. അടിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ റസി?
ഏയ്, കാശിക്ക് അടിച്ചോ? എടി വഞ്ചകി.
തേജസ് അവളെ പല്ലിറുക്കി വിളിച്ചു. അവർ മൂന്നുപേരും ചിരിച്ചു.
കാശിക്ക സോറി.
ബുള്ളറ്റിൽ പോകുമ്പോൾ റസി അവനോട് വിതുമ്പരോട് പറഞ്ഞു.
എന്തിന്?
ഞാനൊന്നും കാശിക്കയോട് പറഞ്ഞില്ലല്ലോ. ഇഷ്ടപ്പെട്ടു പോയി. പാവാണ് തേജസ്.
തൽക്കാലം പഠിക്കാൻ നോക്ക്. ഉഴപ്പിയാൻ നിന്നെ വേറെ പിടിച്ച് കെട്ടിക്കും ഞങ്ങള്.
അല്ലോ, പഠിച്ചോളാമേ.
റസി പേടിയോട് പറഞ്ഞു കേട്ട് കാശി ഗൗരവത്തോട് മൂളി. റസി അവളുടെ വീട്ടിലേക്ക് പോയപ്പോൾ കാശിനാഥൻ അവന്റെ വീട്ടിലേക്ക് കയറിപ്പോയി. മുകളിൽ നിന്ന് പാട്ടിന്റെ ശബ്ദവും ബഹളവും കേട്ട് അവൻ മുകളിലേക്ക് പോയി. അവൻ വേഗം ചെന്ന് ഡോർ തുറന്നപ്പോൾ ജാനിക ബാസ്കറ്റിലേക്ക് ബോളിട്ട് കളിക്കുകയാണ്. ശ്രീയും അവൾക്കൊപ്പം കളിക്കുന്നുണ്ട്. നെനുവും അപ്പുവും റൂമിലുള്ള ഓരോന്ന് വലിച്ചിരിക്കുകയാണ്. കുട്ടികൾ പുസ്തകങ്ങൾ വലിച്ചിട്ടതിൽ കമിഴ്ന്ന് കിടന്ന് ടേബിൾ ഗെയിം കളിക്കുകയാണ് സച്ചി. കാശിക്ക് ദേഷ്യം അടക്കാനായില്ല.
ജാനിക!
അവൻ അലറി. എല്ലാവരും പേടിച്ച് ഡോറിന്റെ അടുത്തേക്ക് നോക്കി.
അയ്യോ, ഓടിക്കോ.
അപ്പുവും നെനുവും ആദ്യം ഓടി. സച്ചി മെല്ലെ എഴുന്നേറ്റ് ഓടാൻ നോക്കിയതും കാശി അവന്റെ കയ്യിൽ പിടിച്ചു. സച്ചി കൈ കുടഞ്ഞോടി.
ഏട്ടാ സോറി.
ശ്രീ കണ്ണടച്ച് സ്പീഡിൽ റൂമിൽ നിന്ന് ഓടി.
ദുഷ്ടതികൾ, എന്നെ ഒറ്റക്കാക്കിയെല്ലാം സ്ഥലം വിട്ടല്ലേ. എന്റെ ആഞ്ജനേയ സ്വാമി, ഇനി ഞാനെങ്ങനെ രക്ഷപ്പെടും?
ജാനി കണ്ണുംപൂട്ടി ഓടാൻ ശ്രമിച്ചതും പുറത്തേക്ക് ഓടി അവളെ കാശി കൈവലിച്ച് അകത്തേക്ക് കയറ്റി. ഡോർ ശക്തിയായി വലിച്ചടച്ചു.
അയ്യോ!
കുട്ടികളും സ്ത്രീയും ഒരുമിച്ച് തലക്ക് കൈകൊടുത്ത് നിന്നു.
വാതിൽ തുറക്കണ കാലനാഥ.
എന്ത്?
ഇവിടെ കാലനാഥ വാതിൽ തുറക്കാൻ.
കേട്ടില്ല, ഒന്നുകൂടെ പറ.
കാശി ഗൗരവത്തോടെ മുണ്ടുമടക്കി കുത്തിക്കൊണ്ട് മുന്നോട്ട് വരുന്തോറും ജാനി പുറകോട്ട് പേടിയോടെ ചലിച്ചു.
വാതിൽ തുറക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പിടിച്ച് ശരിയാക്കും നിന്നെ.
അവൾ പിന്നിലേക്ക് ചൂടയിച്ചുകൊണ്ട് പറഞ്ഞു.
ഓഹോ, താനെന്നെ ഇടിക്കുവോ? എന്നാ എനിക്കൊന്ന് കാണല്ലോ.
കാശി അവൾ ചുമലിൽ തട്ടിയിരുന്നപ്പോൾ സ്വന്തം ഇടുപ്പിൽ കൈകുത്തിയെന്നുകൊണ്ട് പറഞ്ഞു.
ഞാൻ പോട്ടെ കാലനാഥ.
എങ്ങോട്ട് പോവാൻ? ഈ റൂമിൽ എന്റെ അനുവാദം ഇല്ലാതെ ആരും കയറുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്നും എന്റെ വസ്തുക്കൾ എന്നോട് ചോദിക്കാതെ എടുക്കുന്ന എനിക്ക് ഇഷ്ടമല്ലെന്നും നിനക്കറിയാലോ. ഇതൊക്കെ അറിയുന്ന നീ പിള്ളേര് വലിച്ചിടുമ്പോ എന്തോ നോക്കി നിൽക്കായിരുന്നടി.
കാശി അലറിക്കൊണ്ട് ചോദിച്ചു. ജാനി ചുണ്ടുവിടർത്തി കള്ളക്കരച്ചിൽ തുടങ്ങി.
ഓ, എന്താ കഴുതരാഗം! നടപ്പില്ല മോളെ, ഈ റൂം ക്ലീൻ ചെയ്തിട്ട് പോയാ മതി.
അയ്യടാ, എനിക്കൊന്നും വയ്യ.
അവളവരെ തള്ളിമാറ്റി ഡോറിനടുത്തേക്ക് ഓടി. ഡോർ കീ കൊണ്ട് അവൻ ലോക്ക് ചെയ്തിരുന്നു.
എടി മോളെ, അത് ലോക്കാണ്, ഇങ്ങ് പോരെ.
കാശിനാഥൻ റൂമിലെ സോഫയിൽ കാലിമേൽ കാൽ കയറ്റി വെച്ചുകൊണ്ട് പറഞ്ഞു.
താനെന്താടോ ക്ഷമി കളിക്കുകയാണോ? എനിക്ക് പോണം, റൂം തുറക്ക്.
നടക്കില്ലെന്ന് പറഞ്ഞില്ലേ?
കാശിനാഥൻ അവളുടെ അടുത്തേക്ക് വന്ന് ഡോറിൽ ചാരിന്നു. ജാനിക റൂം മുഴുവൻ നോക്കി. നെനുവാപ്പും പറ്റുന്ന രീതിയിൽ വൃത്തികേടാക്കി ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ കബോർഡിൽ അവൻ വെച്ചിരുന്ന അവന്റെ മദ്യക്കുപ്പി വരെ ചെയറിൽ കയറി കുപ്പിയെടുത്ത് നിലത്തൊഴിച്ച് കളഞ്ഞിട്ടുണ്ട്. ജാനിക മദ്യത്തിന്റെ ഗന്ധം സഹിക്കുവയ്യാതെ മൂക്കുപൊത്തി.
എന്തിനാ നീ മൂക്കുപൊത്തുന്നേ? ഞാൻ മദ്യവും സ്വീകരിച്ചല്ല ഉപയോഗിക്കുന്നയാളാണ്. ആ കുപ്പി പൊട്ടിക്കിടക്കുന്ന നീ കണ്ടില്ലേ? ആ പിള്ളേരുടെ മേൽ മുറി പറ്റിയിരുന്നെങ്കിലോ? അതും കൂടി എന്റെ തലയിലായിക്കോട്ടെ അല്ലേ?
അരിശം തീരാതെ കാശി മുടിയിൽ വിരലോടിച്ചു.
ഇതിനുള്ളിൽ ഞാനിപ്പോ ഒറ്റക്കാണ്. എനിക്കിവിടെ തനിച്ചിരിക്കാനാണ് ഇഷ്ടം. എന്റെ റൂമിൽ എന്റെ സ്വരമല്ലാതെ മറ്റൊരു സ്വരം വരുന്ന എനിക്ക് ഇഷ്ടമല്ല.
ഉണ്ടായിരുന്ന ഒരു സ്വരം എന്നെ വെറുപ്പാണെന്ന് പറഞ്ഞ് പോയി. ഇനി എനിക്ക് കൂട്ട് ഈ റൂമിൽ വേണ്ട.
വൃത്തിയാക്കിയിട്ട് പോവാൻ നോക്ക്.
അവൻ പറഞ്ഞത് കേട്ട് തിരിഞ്ഞു നിന്ന് ജാനിയുടെ മിഴികൾ നിറഞ്ഞിരുന്നു. അവൾ മിഴികൾ അവൻ കാണാതെ തുടച്ചു. ജാനി തിരിഞ്ഞിന്ന് അവനെ നോക്കി. മിഴികൾ അടച്ചു നിൽക്കുകയാണ്. ജാനി അവനെ നോക്കി. അവന്റെ താടി പതിയൊന്ന് പിടിച്ചു വലിച്ചു. പതിയെ വലിച്ചതെങ്കിലും അവന് നൊന്തിരുന്നു. ജാനി ഗൗരവത്തോടെ പുരികം പൊക്കി അവനെ നോക്കി.
എടി!
കാശിനാഥൻ കയ്യോങ്ങി അടുത്തേക്ക് നീങ്ങിയപ്പോൾ അവൾ ബാൽക്കണിയിലേക്ക് ഓടി.
തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.